ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായമാകുന്നുവല്ലോ നാം ഇന്നലെ പഠിക്കുവാൻ ആരംഭിച്ചത്. അതിൻ്റെ 40 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കുന്നതാണ് ഒടുവിലായി നാം കണ്ടത്. മനുഷ്യരിലുണ്ടായിരുന്ന ഭൂതങ്ങൾ ഗദരദേശത്തെ പന്നികളിൽ പ്രവേശിച്ചപ്പോൾ അവ കടലിൽ ചാടിച്ചെത്തു. ഈ കാരണത്താൽ യേശുവിനെ ആ നാട്ടുകാർ അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞു. എന്നാൽ അവനെ സ്വീകരിപ്പാൻ അനേകർ തടാകത്തിൻ്റെ അക്കരെ നിൽപ്പുണ്ടായിരുന്നു. യേശു അവിടെ വന്നപ്പോൾ നടന്ന 2 സംഭവങ്ങൾ കൂടി 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. യേശു ഗലീലക്കടലിൻ്റെ മറുകരയിലേക്ക് മടങ്ങിച്ചെന്നപ്പോൾ പുരുഷാരം അവൻ്റെ ചുറ്റും വന്നുകൂടി. ആ ജനക്കൂട്ടത്തിലാകെ നിരാശരായ 2 ആളുകളുണ്ടായിരുന്നു. 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകളുണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. അന്ന് 12 സംവത്സരമായി രക്തസ്രവമുള്ളവളും മുതൽ എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ട് ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. തൻ്റെ മകളെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കുവാനല്ല, രോഗസൗഖ്യം നൽകുവാൻ അപേക്ഷിക്കുവാനാണ് യായിറോസ് യേശുവിൻ്റെ അടുക്കൽ വന്നത്. അവൻ്റെ വിശ്വാസം വളരെ ചെറുതായിരുന്നു. എന്നാൽ അവൻ ആകെ നിരാശപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നോർക്കണം. യേശു അവളെ തൊടയേണ്ട ആവശ്യമുണ്ടെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. യേശു യായിറോസുമായി സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീ അവനെ തൊട്ടു. ആ സ്ത്രീ 12 വർഷക്കാലമായി രോഗത്താൽ കഷ്ടത അനുഭവിക്കുകയായിരുന്നു. അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാലും, അന്ന് 12 സംവത്സരവുമായി രക്തസ്രവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ. എന്തൊരു നിരാശാജനകമായ അവസ്ഥയിലെ അവൾ ഭയങ്കര രോഗിയാണ്. 12 വർഷത്തെ രക്തസ്രവത്താൽ അവളുടെ ആരോഗ്യം മുഴുവൻ പോയിരിക്കുന്നു, സൗന്ദര്യം മുഴുവൻ പോയിരിക്കുന്നു. വിളറി വെളുത്ത് എല്ലും തോലുമായിരിക്കുന്ന രൂപം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതുമാത്രമോ, അവളുടെ സ്വത്ത് മുഴുവൻ ചികിത്സയ്ക്ക് ചെലവഴിച്ച് അതും നശിച്ചു. മനസ്സിന് സ്വസ്ഥതയില്ലാതായിട്ട് വർഷങ്ങൾ എത്രയായി. എല്ലാറ്റിലും ഉപരി തൻ്റെ ഭാരം, തൻ്റെ പ്രശ്നം ആരോടും പറയുവാനും വയ്യ. നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ തുറന്ന് സംസാരിക്കാൻ തക്ക വിശ്വസ്തത ഉള്ള ഒരാളുണ്ടെങ്കിൽ ഒട്ടുമുക്കാലും പ്രശ്നങ്ങൾ മാറുന്നതായി അനുഭവപ്പെടും. ഇന്ന് അനേകർക്കും ആവശ്യം അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ ഏത് പ്രശ്നവും എന്നോട് പങ്കിടുവാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന്. പല ഭവനങ്ങളിലും എത്രമാത്രം എരിതിയിൽ കൂടി ആകുന്നു പോകുന്നതെന്നറിയാമോ? വെളിയിൽ എല്ലാവരും ചിന്തിക്കുന്നത് എല്ലാം സന്തോഷമാകുന്നു എന്നാണ്. എന്നാൽ പൊട്ടുവാൻ തയ്യാറായിരിക്കുന്ന 2 അഗ്നിപർവ്വതങ്ങളാണ് ഭാര്യയും ഭർത്താവും. രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് തന്നെ നാളുകൾ എത്രയായെന്നറിയാമോ? ആരോടും പറയുവാൻ സാധിക്കാത്ത വേദനകൾ കടിച്ചിറക്കി ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടുന്ന സുഹൃത്തെ, യേശു കർത്താവിനോട് എല്ലാം തുറന്നു പറയാവുന്നതാണ്. ഇവിടെ ഇതാ ഒരു സ്ത്രീ, അവൾക്കുണ്ടായിരുന്നതെല്ലാം ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ സകലവും നഷ്ടപ്പെട്ട് തകർന്നിരിക്കുന്നു. എന്നാൽ അവൾ ഒരു നല്ല തീരുമാനമെടുത്തു. അവൾ യേശുവിൻ്റെ പുറകിൽ അടുത്തു ചെന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ പോലും ഏകാന്തത അനുഭവിച്ചിരുന്ന പാവം സ്ത്രീ യേശുവിലുള്ള തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്ന വിധം ശ്രദ്ധിച്ചോ? യേശു അവളെ തൊടുന്നതിന് പകരം അവൾ വിശ്വാസത്തോടെ യേശുവിനെ തൊട്ടു. ഉടനെ അവൾ സൗഖ്യം പ്രാപിച്ചു. ഈ അവസരത്തിൽ യേശുവിൻ്റെ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് 45 മുതലുള്ള വാക്യങ്ങൾ. എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരു, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചുകൊണ്ട് വന്ന് അവൻ്റെ മുൻപിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. യേശു ആ സ്ത്രീയെ തൊട്ടില്ല, അവൾ അവനെ തൊടുകയും ഉടനെ തന്നെ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. യേശുവിൻ്റെ ചുറ്റിലും ബഹുപുരുഷാരം തിക്കിക്കൊണ്ടിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കേണ്ട അത്ര. പുരുഷാരം യേശുവിനെ തിക്കുന്നത് കണ്ട ശിഷ്യന്മാർ അനേകം ആളുകൾ യേശുവിനെ തൊട്ടതായി മനസ്സിലാക്കി. എന്നാൽ ആ സ്ത്രീ മാത്രമേ സൗഖ്യം പ്രാപിച്ചുള്ളൂ. സമാധാനം എന്നൊന്നില്ലാതിരുന്ന ആ സ്ത്രീക്ക് യേശു സമാധാനം നൽകുന്നു. അതെ പ്രിയ സുഹൃത്തെ, നമ്മുടെ സംഘർഷപൂരിതമായ സാഹചര്യത്തിൽ സമാധാനത്തോടെ മുൻപോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുന്നത് യേശുവിലുള്ള വിശ്വാസമൊന്ന് മാത്രമാണ്. ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാചകം വളരെ ഏറെ തെറ്റായി വ്യാഖ്യാനിക്കാറുള്ള ഒന്നത്രേ. അതായത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത്. യേശു ഈ സ്ത്രീയോട് പറഞ്ഞതുകൊണ്ട് ആരുടെയും ഏതൊരു വിശ്വാസവും രക്ഷിക്കുന്നതാണെന്ന് അർത്ഥമില്ല കേട്ടോ. യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന വിശ്വാസമാണ് ആ സ്ത്രീയെ രക്ഷിച്ചത്. രക്ഷിപ്പാൻ അവനെക്കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നറിഞ്ഞ് അവനിൽ വിശ്വസിക്കുവാൻ താങ്കൾക്ക് കഴിയുമോ? അവിടുന്ന് വിടുവിപ്പാൻ മതിയായവനാണ്. 49 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കേ. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്നവനോട് ഉത്തരം പറഞ്ഞു. വീട്ടിലെത്തിയാറെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയെയും അല്ലാതെ ആരെയും അവൻ തന്നോടുകൂടെ അകത്തു വരുവാൻ സമ്മതിച്ചില്ല. അവർ യായിറോസിൻ്റെ ഭവനത്തിലെത്തിയപ്പോഴേക്കും കരച്ചിലും മുറവിളിയും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കൂലിക്ക് വിലപിക്കുന്നവരായിരുന്നു ഇവർ. അവരുടെ അവിശ്വാസം കാരണം യേശുവിനെ പരിഹസിക്കുവാനായി അവർ കരച്ചിൽ നിർത്തിയതായും കാണുന്നു. 52-53 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുമ്പോൾ കരയേണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവൻ പറഞ്ഞു. അവരോ അവൾ മരിച്ചുപോയി എന്ന് അറിയ കൊണ്ട് അവനെ പരിഹസിച്ചു. കർത്താവ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ബാലയുടെ അപ്പനെയും അമ്മയെയും തന്നോടുകൂടെ കുട്ടികിടന്ന് ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബാലെ, എഴുന്നേൽക്ക എന്ന് സൗമ്യമായ ഭാഷയിൽ കർത്താവ് അവളോട് സംസാരിച്ചതായി വൈദ്യനായ ലൂക്കോസ് പറയുന്നു. ബാല എഴുന്നേറ്റു. അവളെ പ്രതിയല്ല, അവളുടെ മാതാപിതാക്കളെ പ്രതി, കഷ്ടതയുള്ള ലോകത്തിലേക്ക് യേശു അവളെ തിരിച്ചു കൊണ്ടുവന്നു. 54 മുതലുള്ള വാക്യങ്ങൾ നാം കാണുന്നു, എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു, ബാലെ എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റു, അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ കൽപ്പിച്ചു. അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു. സംഭവിച്ചത് ആരോടും പറയരുത് എന്ന് അവൻ അവരോട് കൽപ്പിച്ചു. പ്രിയ സുഹൃത്തെ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിൽ യേശു സ്വീകരിച്ച രീതി ഒന്നു തന്നെയാണെന്ന കാര്യം വീണ്ടും ശ്രദ്ധിക്കുക. അവൻ അവരെ വിളിക്കുകയും അവർ അവൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. താൻ ദൈവമാണെന്ന കാര്യം ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തി. ഇനിയും 9 അധ്യായത്തിലേക്ക് നമുക്ക് വരാം. യേശു തൻ്റെ ശിഷ്യന്മാരെ നിയോഗിക്കുകയും പറഞ്ഞയക്കുകയും ചെയ്യുന്നതായി പറഞ്ഞുകൊണ്ടാണ് ഈ 9 ആരംഭിക്കുന്നത്. പിന്നീട് യേശു 5000 പേരെ പോഷിപ്പിക്കുന്നു. ഒരു ബാലനിൽ നിന്ന് അവൻ അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നു. അതിനുശേഷം യേശു തൻ്റെ മുഖം യെരുശലേമിലേക്ക് തിരിക്കുന്നു. ശിഷ്യത്വത്തിൻ്റെ പരീക്ഷ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മത്തായി, മർക്കോസ് എന്നീ സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ശാരീരികം, ആത്മീകം, സ്വാഭാവിക, അസ്വാഭാവികം മുതലായ എല്ലാ ജീവിത നിലവാരങ്ങളിലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തോടുകൂടെ അവൻ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നു. 1 9:1, അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു. സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് രോഗം സൗഖ്യമാക്കുന്നതിനുള്ള വരം നൽകി. അത് അടയാള വരങ്ങളിൽ ഒന്നായിരുന്നു. അപ്പോസ്തലന്മാരുടെ സാക്ഷ്യപത്രമായി അത് പ്രവർത്തിച്ചിരുന്നു. അതായത്, അവർ അവകാശപ്പെടുന്ന രീതിയിലുള്ള ആളുകളാണെന്ന് വെളിപ്പെടുത്തുവാൻ അവ സഹായകമായിരുന്നു. പുതിയ നിയമം എഴുതപ്പെട്ട രൂപത്തിലാകുന്നതിനു മുൻപ് സഭയുടെ ആ രൂപീകരണ സമയത്ത് ആദ്യകാലങ്ങളിൽ ഒരു അപ്പോസ്തോലൻ്റെ അടയാളം അവന് അടയാളവരം ഉണ്ട് എന്നുള്ളത് ആയിരുന്നു എന്നോർക്കണം. പത്രോസിന് രോഗികളെ സൗഖ്യമാക്കുന്നതിനും മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും കഴിയുമായിരുന്നു. അതുപോലെ പൗലോസിനും രോഗികളെ സൗഖ്യമാക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും കഴിയുമായിരുന്നു. അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷാൽ അപ്പോസ്തോലന്മാരാണെന്ന് തെളിയിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു അവ. യേശു തൻ്റെ ശിഷ്യന്മാരെ ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും പറഞ്ഞയച്ചു. അവൻ ക്രൂശിൽ മരിക്കുന്നതിന് മുൻപാണ് അപ്രകാരം ചെയ്തത് എന്നത് ഓർക്കണം. ഇന്ന് പ്രധാനപ്പെട്ട കാര്യം രോഗസൗഖ്യം വരുത്തുക എന്നതല്ല. താങ്കൾ ലേഖനങ്ങൾ സൂക്ഷ്മതയോടെ വായിക്കുമെങ്കിൽ പൗലോസ് അപ്പോസ്തോലൻ രോഗശാന്തിപരം ഉള്ളവനായിരുന്നെങ്കിൽ തന്നെയും അവൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവനത് കാര്യമായി പ്രയോഗത്തിൽ വരുത്തിയിട്ടില്ല എന്ന് കാണുവാൻ കഴിയും. അവൻ തിമത്യോസിനോട് പറഞ്ഞത് നിന്റെ അജീർണത നിമിത്തം അല്പം വീഞ്ഞ് സേവിക്കുക എന്നാണ്, 1 തിമത്യോസ് 5:23. എന്നാൽ അവൻ അവനെ സൗഖ്യമാക്കിയില്ല. പൗലോസിന് തന്നെ തൻ്റെ ജഡത്തിലൊരു ശൂലമുണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. അത് നീക്കുവാനായി അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചെങ്കിലും ദൈവം അത് നീക്കിക്കൊടുത്തില്ല. പൗലോസ് തിമത്യോസിന് ഇപ്രകാരം എഴുതുകയും ചെയ്തിരിക്കുന്നു, 2 തിമത്യോസ് 4:20, ത്രോഫിമോസിനെ ഞാൻ മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോകുന്നുവെന്ന്. പൗലോസ് തൻ്റെ സ്നേഹിതനായ ത്രോഫിമോസിനെ എന്തുകൊണ്ടാണ് സൗഖ്യമാക്കാതിരുന്നത്? പൗലോസ് തൻ്റെ ശുശ്രൂഷയുടെ അന്ത്യത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ അടയാളവരങ്ങൾ സഭയിൽ നിന്ന് അപ്രത്യക്ഷമാകുവാൻ തുടങ്ങിയിരിക്കുന്നു. തിരുവചനം സഭയുടെ ഒരു ഭാഗമായി തീർന്നതോടെ രോഗശാന്തിപരം രംഗത്ത് നിന്ന് മാറ്റപ്പെട്ടു എന്ന് കരുതുന്ന, അതും ആധികാരികമായി വിശ്വസിക്കുന്ന ഒരു വലിയ പങ്ക് വേദപണ്ഡിതന്മാരുണ്ട്. അധികാരം ഒരു വ്യക്തിയിൽ നിന്നും ദൈവവചനമാകുന്ന തിരുവചനത്തിൻ്റെ താളുകളിലേക്ക് മാറ്റപ്പെട്ടു എന്ന് നാം കാണുന്നു. ശരിയായ ഉപദേശമാണ് ഒരു വ്യക്തിയുടെ സാക്ഷ്യപത്രം എന്നത്ര യോഹന്നാൻ തൻ്റെ അവസാന കാലയളവിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നു എങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും അരുത് എന്ന് 2 യോഹന്നാൻ 10 വാക്യത്തിൽ നാം വായിക്കുന്നു. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു, ഗലാത്യർ 1:8. ശപിക്കപ്പെട്ടവൻ എന്നതിന് അനാത്തിമ എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിന്ദായോഗ്യൻ, ശിക്ഷാവിധിക്കു യോഗ്യൻ എന്നാണ്. തിരുവചനത്തിൻ്റെ അഖണ്ഡമായ അധികാരത്തെ ചൂണ്ടിക്കാണിക്കുന്ന ശക്തമായ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 2-3 വാക്യങ്ങൾ നോക്കിക്കാട്ട്, ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത് വഴിക്ക് വടിയും പൊക്കണവും അപ്പവും പണവും ഒന്നും എടുക്കരുത്, 2 ഉടുപ്പുമരുത്. ഇന്ന് തങ്ങളുടെ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമായി ചില ആളുകൾ ഈ വാക്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള പ്രസംഗകൻ സ്തോത്രകാഴ്ച എടുക്കുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് സൂക്ഷിച്ചാൽ മതി കേട്ടോ. അദ്ദേഹം എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ പെട്ടിയോ ആഹാരമോ പണമോ എടുക്കുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മുടെ കർത്താവ് ഈ നിർദ്ദേശങ്ങൾ നമുക്കല്ല, തൻ്റെ 12 ശിഷ്യന്മാർക്ക് നൽകിയവയാകുന്നു എന്നോർക്കണം. ആ കാലത്തേക്കുള്ളവ എന്ന് ചുരുക്കം. 4 വാക്യം നോക്കിക്കാട്ടെ, നിങ്ങൾ ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ അവിടം വിട്ടുപോകും വരെ അവിടെ തന്നെ പാർപ്പീൻ. ഇന്ന് വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ്. ദൈവവചന ഘോഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയും വിശ്വാസികളുടെ കൈത്താങ്ങൽ അർഹിക്കുന്ന ആളാണ്. ക്രിസ്തുവിൻ്റെ കാലത്ത് സാഹചര്യം ഭിന്നമായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് വീടുകളിൽ താമസിക്കേണ്ടിയിരുന്നു. കാരണം അന്ന് വിശ്രമ കേന്ദ്രങ്ങളോ ഹോട്ടലുകളോ ഉണ്ടായിരുന്നില്ല. സ്വകാര്യ ഭവനങ്ങളിലായിരുന്നു എല്ലാ സൽക്കാരങ്ങളും നൽകിയിരുന്നത്. 5 വാക്യം നോക്കിക്കാട്ടെ, ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതിരുന്നാൽ ആ പട്ടണം വിട്ട് അവരുടെ നേരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിൽ നിന്ന് പൊടി തട്ടിക്കളവൻ. അവരുടെ ശുശ്രൂഷ ഹേരോദാവിനെപ്പോലും ബാധിച്ചു എന്നാണ് നാം കാണുന്നത്. 6 മുതലുള്ള വാക്യങ്ങൾ, അവർ പുറപ്പെട്ട് എങ്ങും സുവിശേഷിച്ചും രോഗികളെ സൗഖ്യമാക്കിയും കൊണ്ട് ഊർതോറും സഞ്ചരിച്ചു. സംഭവിക്കുന്നതെല്ലാം ഇടപ്രഭുവായ ഹേരോദാവ് കേട്ടു. യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്ന് ചിലരും, ഏലിയാവ് പ്രത്യക്ഷനായി എന്ന് ചിലരും, പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തിന് ഉയർത്തെഴുന്നേറ്റു എന്ന് മറ്റു ചിലരും പറകുകൊണ്ട് ഹേരോദാവ് ചഞ്ചലിച്ചു. യോഹന്നാനെ ഞാൻ ശിരച്ഛേദം ചെയ്തു, എന്നാൽ ഞാൻ ഇങ്ങനെയുള്ളത് കേൾക്കുന്നു, ഇവൻ ആരെന്ന് പറഞ്ഞവനെ കാണുവാൻ ശ്രമിച്ചു. യോഹന്നാൻ സ്നാപകനെ തടവിലാക്കുന്നതിനും ശിരച്ഛേദം ചെയ്യുന്നതിനും ഉത്തരവാദിയായ ഭരണാധിപനായിരുന്നു ഹേരോദാവ്. ഉയർത്തെഴുന്നേറ്റ് വന്ന യോഹന്നാൻ ആണോ യേശു എന്ന് അവൻ ഭയപ്പെട്ടിരുന്നു എന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. അവൻ്റെ ആകാംക്ഷ അവനെ യേശുവിനെ കാണുവാൻ പ്രേരിതനാക്കി. 10-11 വാക്യങ്ങൾ, അപ്പോസ്തോലന്മാർ മടങ്ങി വന്നിട്ട് തങ്ങൾ ചെയ്തതൊക്കെയും അവനോട് അറിയിച്ചു. അവനവരെ കൂട്ടിക്കൊണ്ട് ബത്സൈദ എന്ന പട്ടണത്തിലേക്ക് തനിച്ചു വാങ്ങിപ്പോയി. അത് പുരുഷാരം അറിഞ്ഞു അവനെ പിന്തുടർന്ന്. അവൻ അവരെ കൈക്കൊണ്ടു ദൈവരാജ്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും രോഗശാന്തി വേണ്ടിയവരെ സൗഖ്യമാക്കുകയും ചെയ്തു. 5000 പേരെ പോഷിപ്പിക്കുന്നതിൻ്റെ സാഹചര്യമാണ് ഇവിടെ ഒരുക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം, അവൻ അവരെ വിശ്രമിപ്പാനായി വേറിട്ട് കൊണ്ടുപോയി. എന്നാൽ അവർക്ക് അതിനുള്ള അവസരം ലഭിച്ചില്ല. പുരുഷാരം വാസ്തവത്തിൽ യാതൊരു ചിന്തയും ഇല്ലാതെയാണ് പ്രവർത്തിച്ചത്. എങ്കിലും നമ്മുടെ കർത്താവ് അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവരെ ഉപദേശിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തു. ഇനിയും 5000 പേരെ പോഷിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ ഉപദേശകരായി തീരുന്നതായും എന്താണ് ചെയ്യേണ്ടതെന്ന് അവനോട് പറഞ്ഞു കൊടുക്കുന്നതായും ഇവിടെ കാണുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മിൽ പലരും ഇതുപോലെയുള്ള കുറ്റക്കാരത്രേ. സുഹൃത്തെ, അവിടുന്ന് നമ്മുടെ നിർദ്ദേശങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അഥവാ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. 12-13 വാക്യങ്ങൾ. പകൽ കഴിവാറായപ്പോൾ പന്തിരുവർ അടുത്തു വന്നവനോട്, ഇവിടെ നാം മരുഭൂമിയിലായിരിക്കെ കൊണ്ട് പുരുഷാരം ചുറ്റുമുള്ള ഊരുകളിലും കുടികളിലും പോയി രാത്രി പാർപ്പാനും ആഹാരം വാങ്ങുവാനും വേണ്ടി അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞതിന് 5 അപ്പവും 2 മീനും അല്ലാതെ അധികം ഞങ്ങളുടെ പക്കലില്ല, ഞങ്ങൾ പോയി ഈ സകല ജനത്തിനും വേണ്ടി ഭോജ്യങ്ങൾ കൊള്ളയണമോ എന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ അവർ സാമ്പത്തിക ഉപദേശകന്മാർ, അതെ ധനതത്വശാസ്ത്രജ്ഞന്മാരാകുകയാണ് ചെയ്യുന്നത്. 14-15 ഭാഗ്യങ്ങൾ. ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. പിന്നെ അവൻ തൻ്റെ ശിഷ്യന്മാരോട് അവരെ 50 വീതം പന്തിപന്തിയായി ഇരുത്തുവീൻ എന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു, എല്ലാവരെയും ഇരുത്തി. അവസാനം അവർ അവരുടെ ശരിയായ സ്ഥാനത്ത് വന്നു ചേർന്ന് ക്രിസ്തുവിനെ അനുസരിക്കുന്നു. 16-17 ഭാഗ്യങ്ങൾ. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ച് നുറുക്കി പുരുഷാരത്തിന് വിളമ്പുവാൻ ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷണം 12 കൊട്ട എടുത്തു. മത്തായി, മർക്കോസ്, യോഹന്നാൻ എന്നിവരും 5000 പോഷിപ്പിക്കുന്ന സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസാധ്യമായൊരു കാര്യം നിർവഹിക്കുവാൻ നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് ശ്രദ്ധിക്കുക. അതെ, അവനെല്ലായ്പ്പോഴും അസാധ്യ കാര്യങ്ങൾ ചെയ്യുവാൻ കൽപ്പിക്കുന്നവനാണെന്ന കാര്യം അവരെ പോലെ നാമും മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ കാരണം വ്യക്തമാണ്, അവനത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നതത്രേ അതിൻ്റെ കാരണം. ആദിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും വയലിൽ ധാന്യം വിളയിക്കുകയും ചെയ്തവൻ ഇപ്പോൾ തൻ്റെ വചനത്താൽ പുരുഷാരത്തിന് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ ജനക്കൂട്ടത്തിൽ ചിലർ വയറു നിറച്ച് ആഹാരം കഴിക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കേട്ടോ. ശേഷിച്ച കഷണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് വിളമ്പാത്ത ആഹാര സാധനങ്ങളെക്കുറിച്ചാണ്, അല്ലാതെ എച്ചിലല്ല, കടിച്ചതും മുറിച്ചതുമൊക്കെ അതല്ല. ദൈവം എല്ലായ്പ്പോഴും ആവശ്യത്തിലധികമായി നൽകുന്നവനാണ്. ഇനിയും യേശു തൻ്റെ മരണത്തെയും ഉയർത്തെഴുതേൽപ്പിനെയും കുറിച്ച് പ്രസ്താവിക്കുന്നത് നാം കാണുന്നു. 18-19 വാക്യങ്ങൾ. 21 വരെ ഞാൻ വായിക്കാം. അവൻ തനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെയുണ്ടായിരുന്നു. അവൻ അവരോട്, പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകൻ എന്നും ചിലർ ഏലിയാവെന്നും മറ്റു ചിലർ പുരാതന പ്രവാചകന്മാരിൽ ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവനവരോട്, എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. ഇത് ആരോടും പറയരുതെന്ന് അവൻ അവരോട് അമർച്ചയായി കൽപ്പിച്ചു. നോക്കണേ, യേശു ആരാകുന്നു എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. മനുഷ്യർക്ക് തന്നെക്കുറിച്ച് എന്തഭിപ്രായമാകുന്നു ഉള്ളതെന്ന് അറിയുവാൻ യേശുവിന് ആഗ്രഹമുണ്ടായിരുന്നു. അവൻ വാസ്തവത്തിൽ ആരായിരിക്കുന്നു എന്ന ചിന്ത അവരുടെ മനസ്സിൽ കരുപിടിപ്പിക്കേണ്ടതിനായിട്ടാണ് യേശു അവരോട് ഈ ചോദ്യം ചോദിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം. അവൻ്റെ ആളത്വത്തെ സംബന്ധിച്ച് വളരെയധികം ഊഹാപോഹങ്ങൾ, ചിന്താക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ അഭിപ്രായങ്ങളും ഉന്നതമായിരുന്നെങ്കിലും അവയെല്ലാം അവനായിരുന്നതിൽ നിന്നും ഭിന്നമായിരുന്നു എന്ന വസ്തുത ശ്രദ്ധിക്കുക. പത്രോസ് പറഞ്ഞിട്ടുള്ളതിലേക്കും ഏറ്റവും മനോഹരമായ പ്രസ്താവന, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലും നാം ഇത് കാണുന്നു. അവൻ്റെ പ്രസ്താവനയുടെ പൂർണ്ണ രൂപം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ 9-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നോക്കിക്കേ. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞു. വീണ്ടും യേശു അവരെ തൻ്റെ ആസന്നമായ മരണത്തിന് വേണ്ടി തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ തൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് കൂടി സൂചിപ്പിക്കാതെ അവൻ ഒരിക്കലും തൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ്. 23-ാം വാക്യങ്ങൾ. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. ഇവിടെ കർത്താവ് രക്ഷയ്ക്കുള്ള ഒരു വ്യവസ്ഥ വയ്ക്കുകയല്ല, പിന്നെയോ രക്ഷിക്കപ്പെട്ടവരുടെ പദവിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവൻ പറയുന്നത്, ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും നാണിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ ഇന്ന് ഏത് വിധത്തിലുള്ള ഒരു വിശ്വാസിയാകുന്നു? ക്രിസ്തുവിനെ അംഗീകരിക്കുകയും സേവിക്കുകയും മഹത്വപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാകുന്നുവോ താങ്കൾ? അതേ സുഹൃത്തെ, താങ്കൾ ജീവിക്കുന്ന ഇക്കാലത്ത് ഇതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സംഗതി. ക്രിസ്തുവിൻ്റെ ശിഷ്യരായിരിക്കുക, അവനെ മഹത്വപ്പെടുത്തി നാം ജീവിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതത്തിൽ അതിനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? ദൈവം അതിനായി താങ്കളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ.